إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أسبق الحديث كتاب الله وخير الهدى هدى رسول الله صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار مهانا يا رسول صلى الله عليه وسلم برنوم إن هذه الأمة جعلت عافيتها في أولها തീർച്ചയായും ഈ ഉമ്മത്ത് ഈ സമുദായം അതിലെ സൗഖ്യം അതിന്റെ ആദ്യ ഭാഗത്താണ് ആദ്യ തലമുറകളിലാണ് അതിന്റെ ആഫിയത്തുള്ളത് സൗഖ്യമുള്ളത് വസയുസീബു ആഖിറഹാ ബലാഉൻ വഉമൂറുൻ തുൻകിറൂനഹാ എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ ഉമ്മത്തിന്റെ അവസാന ഭാഗം പരീക്ഷണങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ നിഷേധിക്കുന്ന നിങ്ങൾ വെറുക്കുന്ന പല കാര്യങ്ങളും കണ്ടുമുട്ടുക തന്നെ ചെയ്യും അതിനത് ബാധിക്കുക തന്നെ ചെയ്യും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഈ ഉമ്മത്തിന്റെ ആഫിയത്ത് ആദ്യ തലമുറകളിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ കൂടെ തന്നെ അവസാന കാലഘട്ടങ്ങളിൽ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ വെറുക്കുന്ന നിങ്ങൾ നിഷേധിക്കുന്ന പല കാര്യങ്ങളും ഈ ഉമ്മത്തിനെ ബാധിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു ഖിയാമത്ത് നാളിലേക്ക് അടുക്കും തോറും പരീക്ഷണങ്ങളും ഫിസ്നകളും ബുദ്ധിമുട്ടുകളും വർദ്ധിക്കുമെന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിന്റെ താല്പര്യം അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അവസാന കാലഘട്ടത്തിൽ ഒരുപാട് ഫിത്നകളും ഷർറുകളും ഉണ്ടാകുമെന്ന് പല സന്ദർഭങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആരോപണങ്ങൾ ദുരാരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെ മതമായി ഭീകരവാദത്തിന്റെ മതമായി ചിത്രീകരിക്കുന്ന മുസ്ലിമിന്റെ ശത്രുക്കളുടെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ രഹസ്യ ഗൂഢ അജണ്ടയുടെ ഭാഗമായി നടക്കുന്ന ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെ മതമായി ചിത്രീകരിക്കുന്നു അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിൽ ഉള്ള പ്രബോധകന്മാരെയും അതുപോലെ തന്നെ ഇസ്ലാമിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളുകളെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അതുപോലെ തന്നെ ദഅവ മേഖലയിൽ മുന്നോട്ടു പോകുന്ന ആളുകളെ കുറിച്ച് തീവ്രവാദികളാണെന്നും ഭീകരവാദികളാണെന്നും ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അതൊരു ഫിത്നയാണ് എന്നതിൽ സംശയമില്ല അതുപോലെ തന്നെ ഫിത്നത്തു ദാഇശ് ISIS ഫിത്ന ഐസിസിന്റെ ഫിത്ന അതും ഈ ഉമ്മത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ബാധിച്ചിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിലുള്ള ഒരു ഫിത്നയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പോയി ഇഅദിൽ നീതി കാണിക്കണമെന്ന് ധിക്കാര സ്വരത്തിൽ പറഞ്ഞിട്ടുള്ളവന്റെ പിൻഗാമിയായിട്ടുള്ള ഖവാരിജുകൾ അവരുടെ പിൻതലമുറക്കാരാണ് യഥാർത്ഥത്തിൽ ദാഇഷ് എന്ന് പറയുന്ന അദ്ദൗലത്തുൽ ഇസ്ലാമിയ ഫിൽ ഇറാഖി വശാം ഐസിസ് എന്ന് പറയുന്ന ISIS ഖവാരിജുകളാണ് എന്ന് മഹാന്മാരായ സലഫി ഉലമാക്കളൊക്കെ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലെ കിലാബു അഹ്ലിന്നാർ നരകത്തിലെ നായകളാണെന്ന് പറഞ്ഞിട്ടുള്ള ഖവാരിജുകളുടെ പിൻഗാമികളാണ് അവർ തക്ഫീരികളാണ് അവർ മുസ്ലിം ഉമ്മത്തിനെ അകാരണമായിക്കൊണ്ട് കുഫർ ആരോപിച്ചുകൊണ്ട് അവരുടെ രക്തവും സമ്പത്തും അനുവദനീയമായി കാണുന്ന ആളുകളാണവർ മുസ്ലിം ഉമ്മത്തിനെ കാഫിറാക്കുന്ന ആളുകളാണവർ അവരുടെ ഫിത്ന മറ്റൊരു ഭാഗത്ത് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ സത്യവിശ്വാസം എടുക്കേണ്ട നിലപാടുകളും സത്യവിശ്വാസി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. തീർച്ചയായും സൗഭാഗ്യവാൻ സഈദ്, ലമൻ ജുന്നിബൽ ഫിതൻ, ഫിത്നയിൽ നിന്ന് അകറ്റപ്പെട്ടവനാണ് സൗഭാഗ്യവാൻ, ഫിത്നയിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് സൗഭാഗ്യവാൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു. ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുക, സുരക്ഷിതമായ അവസ്ഥയിൽ എത്തുക എന്നുള്ളത്, ഫിത്ന ബാധിക്കാതിരിക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു സആദത്താണ്, സൗഭാഗ്യമാണ്. അവൻ സഈദാണ്, സൗഭാഗ്യവാനാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനും ഫിത്നയുണ്ടാകുമ്പോൾ ഫിത്നയുടെ കാലഘട്ടത്തിൽ നമ്മൾ പാലിക്കേണ്ടതായ ചില കാര്യങ്ങൾ, ചില നിർദ്ദേശങ്ങളാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അൽഇൽമു ബിൽ ഫിതൻ, ഫിത്നയെ കുറിച്ച് അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മത്തിൽ സംഭവിക്കാനുള്ള ഒരുപാട് ഫിത്നകളെ കുറിച്ചും ഷർറുകളെ കുറിച്ചും ശക്തമായ രൂപത്തിൽ താക്കീത് നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ഫിത്നകൾ എന്നുള്ളത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. എന്തിനാണത് മനസ്സിലാക്കുന്നത്? ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ. അത് ഫിത്നയാണെന്ന് മനസ്സിലാക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഫിത്നയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കാനും നമ്മുടെ ദീനിനെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണത്. മുൻഗാമികൾ പറയാറുണ്ട്, കൈഫ യത്തഖി മൻ ലാ യദ്രി മാ യത്തഖി. ഒരാൾക്ക് എന്തിൽ നിന്നാണ് സൂക്ഷ്മത പാലിക്കേണ്ടതെന്ന് അയാൾക്ക് അറിയില്ല. പിന്നെ എങ്ങനെയാണ് അവൾ സൂക്ഷ്മത പാലിക്കുക? ഏത് ഫിത്നയിൽ നിന്നാണ് അവൻ രക്ഷപ്പെടേണ്ടതെന്ന് അവൻ അറിയില്ല. ഫിത്നയെ കുറിച്ച് അവൻ അറിയില്ല. പിന്നെ എങ്ങനെ അവൻ അതിൽ നിന്ന് സൂക്ഷ്മത പാലിക്കും? അതുകൊണ്ട് ഫിത്ന എന്താണെന്ന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി പഠിച്ചാലാണ് ഇത്തരത്തിലുള്ള എന്തൊക്കെ ഫിത്നകളാണ് ഈ ഉമ്മത്തിനെ ബാധിക്കാനുള്ളത് എന്ന് അവന് മനസ്സിലാകുള്ളൂ. മഹാനായ സ്വഹാബി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമ്മൾ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹം പറഞ്ഞു, കാന അന്നാസു യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈരി. ജനങ്ങളൊക്കെ, സഹാബത്തൊക്കെ റസൂലിനോട് ഖൈറിനെ കുറിച്ചാണ്, നന്മയെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്. വകുന്തു അസ്അലുഹു അനിശ്ശരി, എന്നാൽ ഞാൻ റസൂലിനോട് ചോദിക്കാറുള്ളത് ശർ എന്താണ്, ഫിത്ന എന്താണ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കാറുള്ളത്. മഖാഫത അയുദിരിക്കനി, എന്നെ അത് ബാധിക്കുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ റസൂലിനോട് ഇങ്ങനെ എന്തൊക്കെയാണ് വരാനിരിക്കുന്ന ഫിത്ന, എന്തൊക്കെയാണ് വരാനിരിക്കുന്ന ശർ എന്നുള്ളത് ഞാൻ റസൂലിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഫിത്നയുടെ ഹദീസുകൾ ധാരാളമായി റിവായത്ത് ചെയ്ത സഹാബിയാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. എന്തിനാണത് അദ്ദേഹം അത് ചോദിച്ചറിയുന്നത്? അത് അദ്ദേഹത്തെ ബാധിക്കാതിരിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ ഖവാരിജിന്റെ ഫിത്ന നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാരിജിയുടെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയും അവരുടെ ചെറിനെ കുറിച്ച് നമ്മൾ അറിയുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉലമാക്കളിലേക്ക്, പണ്ഡിതന്മാരിലേക്ക് മടങ്ങുക എന്നുള്ളത്. ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യുന്ന, ഖിദ്മത്ത് ചെയ്യുന്ന മഹാന്മാരായ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മഹാന്മാരായ സലഫുകൾ മനസ്സിലാക്കിയ രൂപത്തിൽ കൃത്യമായി ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉലമാക്കളിലേക്ക് മടങ്ങുക എന്നുള്ളത്. ഉലമാക്കളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ ഉലമാക്കളുടെ വാക്കുകൾ പ്രമാണമായി സ്വീകരിക്കുക എന്ന അർത്ഥത്തിലല്ല, ഉലമാക്കളെ അന്ധമായി തക്ലീദ് ചെയ്യുക എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഉലമാക്കളെ അവലംബിക്കുക. കാരണം അവർ പഠിച്ചവരാണ്, അവർക്ക് എന്താണെന്ന് ഫിത്ന, എന്താണ് ഫിത്ന, എന്താണ് ശർ എന്ന് കൃത്യമായി അറിഞ്ഞവരാണ് ഉലമാക്കൾ. അവരെ അവലംബിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലമാക്കളെ കുറിച്ച്, ഈ ദീനിന്റെ വാഹകരായിട്ടുള്ള റസൂൽ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായിട്ടുള്ള ഉലമാക്കളെ കുറിച്ച് ഒരുപാട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. റസൂൽ പറഞ്ഞൊരു ഹദീസ് പ്രകാരമാണ്, ലൈസ മിന്നാ മല്ലം യുജില്ല കബീറന, നമ്മൾ കേട്ട ഹദീസാണ്, ഹദീസിന്റെ ആദ്യ ഭാഗം. നമ്മുടെ കൂട്ടത്തിൽ വലിയവരെ ബഹുമാനിക്കാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല റസൂൽ പറഞ്ഞു. വയർഹം സഗീറന, ചെറിയവരോട് റഹ്മത്ത് കാണിക്കാത്തവൻ, കാരുണ്യം കാണിക്കാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് റസൂൽ പറഞ്ഞു. എന്നിട്ട് റസൂൽ പറഞ്ഞതാണ്, വയഅരിഫ് ലിആലിമിനാ ഹഖഹു, നമ്മുടെ ആലിം, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ അവകാശം, അവരുടെ ഹക്കുകൾ മനസ്സിലാക്കാത്തവരും നമ്മളിൽപ്പെട്ടവനല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉലമാക്കൾ, ദീനിന്റെ വാഹകരായിട്ടുള്ള, ദീനിന്റെ പ്രചാരകരായിട്ടുള്ള ഉലമാക്കളുടെ ഹക്ക് എന്താണെന്ന് മനസ്സിലാക്കാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റസൂൽ പറഞ്ഞു, അൽ ബറകതു മഅ അകാബിരിക്കും, അനുഗ്രഹം, ബറക്കത്ത്, അത് കിബാറുകളായിട്ടുള്ള, ഇൽമിൽ അങ്ങേയറ്റം അഗാധമായ പാണ്ഡിത്യമുള്ള ഉലമാക്കളുടെ കൂടെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഉദ്ദേശം അത് തന്നെയാണ്, പണ്ഡിതന്മാരുടെ കൂടെ, വലിയ വലിയ പണ്ഡിതന്മാരുടെ കൂടെയാണ് ബറക്കത്തുള്ളത്. അതുപോലെ തന്നെ ഹിദായത്തിലുള്ള നേർമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രായമേറിയ ആളുകളുടെ കൂടെ എന്ന അർത്ഥവും ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഉദ്ദേശം അതാണ്, പണ്ഡിതന്മാരുടെ കൂടെ വലിയ അറിവുള്ള ഉലമ കിബാറുകളായിട്ടുള്ള ഉലമാക്കളുടെ കൂടെയാണ് ബറക്കത്തുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ രണ്ട് സന്ദർഭത്തിൽ പറഞ്ഞ കാര്യമാണ്, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതു ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ നിങ്ങൾ അഹ്ലു ദിക്ർ അഥവാ അഹ്ലുൽ ഖുർആൻ അഹ്ലുൽ ഇൽം പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് അറിയാത്ത വിഷയം നിങ്ങൾ ഉലമാക്കളോട് ചോദിക്കണം, അറിവുള്ളവരോട് ചോദിക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മുൻഗാമികളുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയതെങ്കിലും എല്ലാ കാലഘട്ടത്തിലും ഇത് ബാധകമാണെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാത്ത വിഷയം അറിവുള്ള ആളുകളോട് ചോദിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഫിത്ന തുദാഇസ്, ഐഎസ്ഐസിന്റെ ഫിത്ന, അതുപോലെ മക്കൾ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ അടുത്താണ് ഇത് ചർച്ചയായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവിടെ ചർച്ചയാക്കപ്പെട്ടിട്ടുള്ളത്, ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഉലമാക്കൾ അതിനൊക്കെ ഒരുപാട് മുമ്പ് തന്നെ കൃത്യമായി അതിന്റെ ഫിത്ന എന്താണെന്ന് മനസ്സിലാക്കി ശക്തമായ രൂപത്തിൽ താക്കീത് നൽകിയിട്ടുണ്ട്. ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള വാചകം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറ അൽ ഫിതനു ഇദാ അഖ്ബലത് അറഫഹ കുല്ലു ആലിം, ഒരു ഫിത്ന അത് കടന്നു വരുമ്പോ, ഫിത്നകൾ കടന്നു വരുമ്പോ ഉലമാക്കൾക്ക് അത് മനസ്സിലാകും അത് ഫിത്നയാണെന്നുള്ളത്. എല്ലാ ഉലമാക്കളും അത് മനസ്സിലാക്കും. ആ ഫിത്ന കെട്ടടങ്ങിയാൽ, അത് പിന്നോട്ട് പോയാൽ, അത് ഇല്ലാതെയായാൽ, അറഫഹ കുല്ലു ജാഹിൽ, അപ്പോഴാണ് ജാഹിലായിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കിയത് ഒരു ഫിത്ന ആയിരുന്നു എന്നുള്ളത്. പക്ഷെ ഒരു ഫിത്ന കടന്നു വരുമ്പോൾ തന്നെ ആലിമായിട്ടുള്ള ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി അറിവുള്ള ആളുകൾക്ക് അത് മനസ്സിലാകുന്ന ഒരു ഫിത്ന, അതിന്റെ തുടക്കത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാകും. പക്ഷെ ജാഹിലുകളായിട്ടുള്ള നമ്മളെ പോലെ ആളുകൾക്ക് അത് തിരിഞ്ഞുകൊള്ളുന്നില്ല. അതൊക്കെ കഴിഞ്ഞ അവസാനമാണ് ഇതൊരു ഫിത്ന ആയിരുന്നു എന്ന് അവർക്ക് അപ്പോഴാണ് ജാഹിലുകളായിട്ടുള്ള ആളുകൾക്ക് തോന്നുക. പക്ഷെ ഉലമാക്കൾക്ക് അത് അതിന്റെ ആദ്യ സന്ദർഭത്തിൽ തന്നെ മനസ്സിലാകും. അത് മനസ്സിലാക്കിയവരാണ് സലഫി ഉലമാക്കൾ. ഐസിസിന്റെ ഫിത്ന എന്താണ്, ദാഇഷിന്റെ ഫിത്ന എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി വളരെ മുമ്പ് തന്നെ അതിനെ ശക്തമായി താക്കി നൽകിയിട്ടുണ്ട്. ഈ സലഫി ഉലമാക്കൾ എന്ന് പറയുമ്പോ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് സലഫിയ എന്ന് പറയുന്ന വാക്ക്. ഭീകരവാദികൾ തീവ്രവാദികൾ സലഫികളാണ്, സലഫികൾ തീവ്രവാദികളാണ് എന്നാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാമത്തുൽ അൽബാനി റഹിമഹുള്ള പറഞ്ഞു, വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു, അസ്സലഫിയത്തുൽ ഹഖ്, യഥാർത്ഥ സലഫിയത്ത് എന്ന് പറഞ്ഞാൽ, ഹിയദ്ദീനു സഹീഹ്, അത് ശരിയായ ദീനാണ്, അത് മറ്റൊരു മദ്ഹബല്ല, ശരിയായ ദീൻ, അതാണ് യഥാർത്ഥ സലഫിയ, അതാണ് യഥാർത്ഥ സലഫിയത്ത്. ദീനിന്റെ പേരിൽ ആളുകൾ ദീനില്ലാത്ത പലതും കടത്തി കൂട്ടി, ദീനില്ലാത്ത പലതും കടത്തി കൂട്ടിയിട്ടും അവർ അവകാശപ്പെട്ടു ഞങ്ങൾ സലഫികളാണ്, അല്ലെ ഞങ്ങൾ ഇസ്ലാമിന്റെ ആളുകളാണ്. അപ്പൊ യഥാർത്ഥ സലഫ് ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളാണ് സലഫികൾ, നമ്മൾ മനസ്സിലാക്കുക, മറ്റൊരു മദ്ഹബല്ല. അത്തരത്തിലുള്ള സലഫി ഉലമാക്കൾ, കിബാറുകളായിട്ടുള്ള ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ ഉലമാക്കൾ ഈ ദാഇഷ് ഐസിസിന്റെ ഫിത്ന വളരെ ശക്തമായ രൂപത്തിൽ നമുക്ക് താക്കി നൽകിയിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന സൗദി അറേബ്യയിലെ ഒരു വലിയ പണ്ഡിതനാണ് സാലിഹുൽ ഫൗസാൻ ഹഫിളുള്ള, അദ്ദേഹം പറയാണ് ഈ ദായിഷിനെ സംബന്ധിച്ച്, ദായിഷ് നടത്തുന്ന ഐസിസ് നടത്തുന്ന ഫിത്നകളെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, ഹാദായിഫ്സാദുൻ, ഇത് കുഴപ്പമുണ്ടാക്കലാണ്, ഫസാദ് ഉണ്ടാക്കലാണ്, വലൈസ ജിഹാദൻ, ഇത് ജിഹാദല്ല, ഇവർ ചെയ്യുന്ന ജിഹാദല്ല. ഈ പറഞ്ഞ ആളുകൾ ഖവാരിജുകളാണ്, ദായിഷിന്റെ ആളുകൾ ഖവാരിജുകളാണെന്ന് അദ്ദേഹം ശക്തമായി താക്കീത് നൽകി. അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായ അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് ഹഫിളുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള, ദായിഷ് വൽ ഖാഇദ ഇംതിദാദുൽ ഖവാരിജ് അല്ലദീന ഹും അവ്വലു ഫിർഖത്തിൻ മറഖത്ത് മിനൽ ദീൻ ബിസബബ് തക്ഫീരിഹാൽ മുസ്ലിമീന ബിദ്ദുനൂബ് ഫസ്തഹല്ലത് ദിമാഅഹും വഅംവാലഹും. അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് ഇന്നത്തെ നിലവിലുള്ള മുഫ്തിയാണ്, ഗ്രാൻഡ് മുഫ്തിയാണ്. അദ്ദേഹം പറയാണ്, ദായിഷ് അതുപോലെ അൽ ഖാഇദ പോലെയുള്ള സംഘടനകൾ അവർ ഖവാരിജിലേക്കാണ് എത്തിച്ചേരുന്നത്, മുസ്ലിങ്ങളെ കാഫിറുകളാക്കി അവരുടെ രക്തവും അതുപോലെ തന്നെ അവരുടെ സമ്പത്തും ഹലാലായി കാണുന്ന വലിയ തിന്മകൾ ചെയ്താൽ അവർ കാഫിറാകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് വിശ്വസിക്കുന്ന, അതുമുഖേന ഇസ്ലാമിൽ നിന്ന് തെറിച്ചിട്ടുള്ള, ഇസ്ലാമിന്റെ പാതയിൽ നിന്ന് തെറ്റിത്തെറിച്ചിട്ടുള്ള ഒന്നാമത്തെ കക്ഷിയാണ് ഖവാരിജ്. അവരിലേക്കാണ് ഈ അൽ ഖാഇദയും ദായിഷും ഐസിസും എത്തിച്ചേരുന്നത് എന്നാണ് അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് ഹഫിളുള്ള പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന വലിയൊരു പണ്ഡിതനാണ് സാലിഹ് സുഹൈമി ഹഫിളുള്ള, അദ്ദേഹം പറയാണ് ഈ ദായിഷിനെ സംബന്ധിച്ച്, ജമാഅത്തുൻ ഖാരിജിയത്തുൻ തക്ഫീരിയ, ഇവർ ഖവാരിജുകളാണ്, തക്ഫീർ നടത്തുന്ന മുസ്ലിമിനെ അകാരണമായി കാഫിറാക്കുന്ന ആളുകളാണ് ഈ കൂട്ടർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ദാഇഷിന്റെ ആളുകൾ, ഐസിസിന്റെ ആളുകൾ ഖലീഫയായി പ്രഖ്യാപിച്ചിട്ടുള്ള അബൂബക്കർ അൽ ബാഗ്ദാദി, അദ്ദേഹത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ സ്വാലിഹ് സുഹൈമി ഹഫിളഹുള്ള പറഞ്ഞിട്ടുള്ളത്, അൽ ബാഗ്ദാദിയു ദജ്ജാലുൻ കദ്ദാബുൻ മിൻ ദുആത്തി ദലാല. ബാഗ്ദാദി എന്ന് പറഞ്ഞാൽ കള്ളനാണ്, പെരും കള്ളനാണ്, ദലാലത്തിലേക്ക് ക്ഷണിക്കുന്ന ദാഇയാണ്. യദ്ബഹുൽ മുസ്ലിമീന ഫി ശാമി വൽ ഇറാഖ്, ഇറാഖിലും അതുപോലെ തന്നെ സിറിയയിലും മുസ്ലിങ്ങളെ അറുകൊല ചെയ്യുന്നയാളാണ് ബഗ്ദാദി എന്നാണ് അബൂബക്കർ അൽ ബഗ്ദാദിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന മറ്റൊരു പണ്ഡിതനാണ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുള്ള, അദ്ദേഹം പറഞ്ഞു ദാഇസിനെ സംബന്ധിച്ച് അവർ ഖവാരിജുകളാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹുവാണ് സത്യം, ലാ യജൂസു ലി മുസ്ലിമിൻ അൻ യുഹിബ്ബ ദാഇസ്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഐസിസിനെ തൃപ്തി ഇഷ്ടപ്പെടുക എന്നുള്ളത് അനുവദനീയമല്ല. വല അൻ യുബായിഅഹും, അവരെ ബൈഅത്ത് ചെയ്യുക എന്നുള്ളതും അവർക്ക് ബൈഅത്ത് കൊടുക്കുക എന്നുള്ളതും അനുവദനീയമായ കാര്യമല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മദീനയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പ്രായം ചെന്ന വലിയൊരു മുഹദ്ദിസാണ് അബ്ദുൽ മുഹ്സിൻ അൽ-അബ്ബാദ് ഹഫിളഹുള്ള. അദ്ദേഹം വളരെ വിശാലമായി ദാഇസിന്റെ ഫിത്നയെ സംബന്ധിച്ചും വളരെ മുമ്പ് താക്കീത് നൽകിയിട്ടുള്ള വ്യക്തിയാണ്, പണ്ഡിതനാണ്. അദ്ദേഹത്തോട് അബൂബക്കർ അൽ ബഗ്ദാദിക്ക് ബൈഅത്ത് കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഷൈത്താനാണ് അവർ ബൈഅത്ത് ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നിരവധി അനവധി പണ്ഡിതന്മാർ സലഫി ഉലമാക്കൾ അവരെ കുറിച്ച് അവർ ഖവാരിജുകളും തക്ഫീറുകളുമാണ്, അവർ ഇസ്ലാമുമായി ബന്ധമുള്ളവരല്ല എന്ന് വളരെ ശക്തമായ രൂപത്തിൽ താക്കീത് നൽകിയിട്ടുണ്ട്. അവരുടെ നിലപാടാണ് നമ്മളുടെ നിലപാട്. അവർ ആ ഫിത്നയെ കുറിച്ച് മുമ്പേ മനസ്സിലാക്കിയവരാണ്, അതവരുടെ നിലപാടാണ് നമ്മുടെ നിലപാട്. ഇതൊക്കെ പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഇവരൊക്കെ എതിർക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാലും പ്രഖ്യാപിച്ചാലും നമ്മൾ ഐസിസ് ആയിട്ടും അതുപോലെ തന്നെ ദാഇഷ് ആയിട്ടും ആരോപിക്കുന്ന ആളുകളുണ്ട്, അവർ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ എന്ന് മാത്രമാണ് അവരെ കുറിച്ച് പറയാനുള്ളത്. അപ്പോ ഇത്തരം ഫിത്നകളിൽ നമ്മൾ ഉലമാക്കളെ അവലംബിക്കുക എന്നാണ്, ഉലമാക്കളെ അന്ധമായി തഖ്ലീദ് ചെയ്യുക എന്നുള്ളതല്ല, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഫിത്നയുടെ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വല്ലാഹ് എല്ലാ സന്ദർഭത്തിലും വേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തു തലാഖിൽ പറഞ്ഞു വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവന് അല്ലാഹു തആല രക്ഷാമാർഗം കാണിച്ചു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ അറിയാത്ത അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹു അവന് റിസ്ഖ് കൊടുക്കും, ഉപജീവനം കൊടുക്കും എന്ന് പറഞ്ഞു. എന്താ അതിന്റെ ഉദ്ദേശം? യജ്അൽ ലഹു മഖ്റജൻ, യജ്അൽ ലഹു മഖ്റജൻ മിൻ കുല്ലി ഫിത്നത്തിൻ വബലിയത്തിൻ വശർരിൻ ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലും എന്തൊക്കെ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഫിത്നകളുണ്ടോ അതിലൊക്കെ ഒരു രക്ഷാമാർഗം, രക്ഷപ്പെടാനുള്ള ഒരു മഖ്റജ്, പോംവഴി അള്ളാഹു തആല മുത്തഖികൾക്ക് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്തു തലാഖിൽ പറഞ്ഞു വമയത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്ര, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവൻ അവന്റെ കാര്യങ്ങളിൽ ഒരു എളുപ്പം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു പറഞ്ഞു അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ, സത്യവിശ്വാസികൾ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ യജ്അൽ ലകും ഫുർഖാന, എന്താണ് സത്യം എന്താണ് അസത്യം എന്ന് നിങ്ങൾക്ക് കൃത്യമായി വേർതിരിച്ച് അള്ളാഹു കാണിച്ചു തരും. ഇങ്ങനെയൊക്കെ ഒരുപാട് ഫിത്നകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെയധികം പ്രയാസപ്പെടുന്ന, പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ആളുകൾ വളരെ പ്രയാസത്തിലാകുന്ന ഒരു കാര്യം, എന്താണ് സത്യം ഏതാണ് ഹക്ക് എന്ന് ബോധ്യപ്പെടാത്ത അവസ്ഥ. എന്താ അല്ലാഹ് പറഞ്ഞത്? നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ യജ്അൽ ലകും ഫുർഖാന, സത്യം ഏതാ അസത്യം ഏതാണ് കൃത്യമായി അള്ളാഹു കാണിച്ചു തരും എന്ന് അള്ളാഹു തആല നൽകിയിട്ടുള്ള വാഗ്ദാനമാണ് നമ്മൾ മനസ്സിലാക്കണം. ഫിത്നയുടെ സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിനെ ധാരാളം വലിയ രൂപത്തിൽ, നല്ല രൂപത്തിൽ സൂക്ഷിക്കണം. താബിഈകളുടെ കാലഘട്ടത്തിലോ സഹാബത്തിന്റെ കാലഘട്ടത്തിന് ശേഷം അവർക്കിടയിൽ ഫിത്ന ഉണ്ടായപ്പോ ത്വൽഖ് ഇബ്നു ഹബീബ് റഹിമഹുള്ള, മഹാനായ താബിഈയാണ്, സഹാബത്തിന് ശേഷം ജീവിച്ച വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തോട് ആളുകൾ വന്ന് ചോദിച്ചു ഖദ് വഖഅത്തിൽ ഫിത്ന, ഫിത്ന സംഭവിച്ചിട്ടുണ്ട്, ഫകൈഫ നതഖീഹ, എങ്ങനെയാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ സൂക്ഷ്മത കാണിക്കുക, എങ്ങനെയാണ് നമ്മൾ ഈ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുക. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ത്വൽഖ് ഇബ്നു ഹബീബ് റഹിമഹുള്ള, ഇത്തഖൂഹ ബിത്തഖ്വ, നിങ്ങൾ ഈ ഫിത്നയെ തഖ്വ കൊണ്ട് സൂക്ഷിക്കുക, നിങ്ങൾ ധാരാളമായി അള്ളാഹു, നന്നായി അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ നിങ്ങൾക്ക് ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പൊ അവർ ചോദിച്ചു അജ്മില്ലന തഖ്വ, എന്താണ് ഈ തഖ്വ എന്നുള്ളത് വളരെ ചുരുക്കി ഞങ്ങൾക്ക് പറഞ്ഞു തരാം, എന്താണ് തഖ്വ. ആ സമയത്ത് ത്വൽഖ് ഇബ്നു ഹബീബ് റഹിമഹുള്ള പറയുകയാണ് അമലുൻ ബിതാഅത്തില്ലാ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യലാണ്, സൽക്കർമ്മം ചെയ്യലാണ്, അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അഥവാ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അമൽ ചെയ്യലാണ്. റജാ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തായിട്ടുള്ള സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് കൃത്യമായ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യലാണ്. വചറുക്കു മഅസിയത്തില്ലാ, അല്ലാഹു ഹറാമാക്കിയിട്ടുള്ള തിന്മകൾ ഒഴിവാക്കലാണ്. അലാ നൂരിൻ മിനല്ലാഹ്, പ്രാമാണികമായി അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് വിശുദ്ധ ഖുർആനും ഹദീസും തിന്മയാണെന്ന് പഠിപ്പിച്ചത് അത് ഒഴിവാക്കുക. അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് ഒഴിവാക്കണം, ആളുകളെ പേടിച്ചിട്ടല്ല, അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചിട്ട് ഒഴിവാക്കണം. അതാണ് തഖ്‌വ എന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ തൊൽഖ് ഇബ്നു ഹബീബ് റഹിമഹുള്ള വിശദീകരിച്ചു കൊടുത്തു. അപ്പോ ഇത്തരം സന്ദർഭങ്ങളിൽ ഫിത്നയുടെ ഘട്ടങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്‌വ വർദ്ധിപ്പിക്കണം, എങ്കിൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇബാദത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇബാദത്തിന്റെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള സുപരിചിതമായ ഹദീസാണ്, ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇ ലൈലിൽ മുദ്ലിം. ഇരുട്ടുള്ള, നല്ല ഇരുട്ടുള്ള രാത്രി അതിന്റെ കഷ്ണങ്ങൾ പോലെയുള്ള, എന്ന് പറഞ്ഞാൽ കുന്നുകൂടിയിട്ടുള്ള ധാരാളമായിട്ടുള്ള ഫിത്നകൾ, അതിനു മുമ്പ് നിങ്ങൾ അമലുകളിലേക്ക് മുന്നേറുക എന്നുള്ളതാണ്. അത് വരുന്നതിന് മുമ്പ് നിങ്ങൾ അമലുകളിലേക്ക് മുന്നേറുക, അമൽ ധാരാളമായി ചെയ്യുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വലിയ ഫിത്ന വരാനിരിക്കുന്നു, അതിനു മുമ്പ് നിങ്ങൾ അമലിന്റെ കാര്യത്തിൽ ഒരു മുബാദറത്ത്, ധൃതി കാണിക്കണം എന്ന് പ്രത്യേകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇബാദത്തു ഫിൽ ഹറജ് വതു റിവായത്തുൽ വൽ ഫിത്ന, അൽ ഇബാദത്തു ഫിൽ ഫിത്ന, ഫിത്നയുടെ സന്ദർഭത്തിലുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ കഹിജ്റത്തിനി ഇലയ്യ, എന്നിലേക്ക് ഹിജ്റ പോകുന്നതിന് തുല്യമാണ്, വരുന്നതിന് തുല്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അള്ളാഹുവിലേക്ക് ധാരാളമായി സൽക്കർമ്മം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമായിട്ടുള്ള ത്വആത്തുകൾ, സൽക്കർമ്മങ്ങൾ, ഇബാദത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. ആ രൂപത്തിൽ ഫിസ്ന ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഇപ്പോ ഉണ്ടായിരിക്കുന്ന പല പ്രശ്നങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാ സത്യവിശ്വാസികളും വളരെ നസീഹത്തോടുകൂടി പറയുകയാണ്, ഹിഫ്ളു ലിസാൻ, നാവിനെ സൂക്ഷിക്കണം, നാവിനെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. എന്തെങ്കിലും ആരെങ്കിലും പറയുന്നതിന്റെ അടിസ്ഥാനത്തിലോ, ഏതെങ്കിലും മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പത്രങ്ങളോ ചാനലുകളോ എന്തെങ്കിലും പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല, അത് പറഞ്ഞടക്കാനും പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആയത്ത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനദ്ദൻ ഇന്ന ബഅദദ്ദന്നി ഇസ്മ്. അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ഊഹത്തെ ഒഴിവാക്കണം സത്യവിശ്വാസികളെ, അതിൽ ചിലത് തിന്മയാണ്. ആരെങ്കിലും എന്തെങ്കിലും ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എഴുതുന്ന കാര്യങ്ങളോ നമ്മൾ പ്രചരിപ്പിക്കാനോ അത് മറ്റുള്ളവരോട് പറയാനോ വിശ്വസിക്കാനോ പാടില്ല. സത്യവിശ്വാസികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും മുസ്ലിമാണോ അവരെ കുറിച്ച് നമ്മൾ അത് പറയാൻ പാടില്ല പ്രത്യേകിച്ചും. റസൂലുള്ള പറഞ്ഞു, ഇയ്യാകും വദ്ദന്ന ഫഇന്ന ദന്ന അക്സബുൽ ഹദീസ്, ഊഹം അതിനെ നിങ്ങൾ സൂക്ഷിക്കണം, കാരണം അത് സംസാരത്തിൽ വലിയ കളവ്, ഏറ്റവും വലിയ കളവാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഊഹം എന്ന് പറഞ്ഞാൽ നമ്മൾ വെടിയേണ്ട കാര്യമാണ്. ഇവിടെയുള്ള പത്രങ്ങളും മാധ്യമങ്ങളും ഒന്നും ഇസ്ലാമിനെ നന്നാക്കാൻ നടക്കൂല ഒരിക്കലും. ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും കരി വാരിത്തേക്കാൻ പറ്റുമെങ്കിൽ, മോശമാക്കാൻ പറ്റുമെങ്കിൽ, അതിനൊരു സന്ദർഭവും തക്കവും കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾ. അതുകൊണ്ട് സുഹൃത്തുക്കൾ, അവരെ കുറിച്ചൊന്നും ഒരു ഉസ്ലും വന്ന് വെച്ചുകൊണ്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും, സത്യവിശ്വാസ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് മുസ്ലിങ്ങൾ പരസ്പരം അവരുടെ ഐക്യം നഷ്ടപ്പെടുന്ന രൂപത്തിലെ സംസാരങ്ങളോ എഴുത്തുകളോ ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും നമ്മുടെ ഭാഗത്ത് അത് ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മുടെ അമലുകളെ പൊളിച്ചു കളയുന്ന കാര്യമാണ്. മഹാന്മാരായ സലഫുകൾ പറയാറുണ്ട്, ധാരാളം അമലുകൾ ചെയ്യുക എന്നുള്ളതല്ല കാര്യം, മറിച്ച് നമ്മൾ ചെയ്യുന്ന അമലുകൾ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. കുറെ അമലുകൾ ചെയ്തു, അത് ഒരു ഭാഗത്തുകൂടെ അങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട്. ആളുകളെ കുറിച്ച് അഗീബത്തും നമീമത്തും ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട്, കളവും അതുപോലെ തന്നെ ദുരാരോപണങ്ങളും പറഞ്ഞിട്ട് അവൻ ചെയ്ത അമലുകൾ അങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് അമലുകൾ അവൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ധാരാളം അമല് ചെയ്ത് നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ ഖൈർ അമലുകൾ ചെയ്യുന്നതൊക്കെ സംരക്ഷിക്കാനുള്ള മാർഗം നാവിനെ സൂക്ഷിച്ചുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ പ്രവേശിക്കുന്നത് അവരെ നാവ് കൊയ്തെടുത്ത കാര്യം കൊണ്ടാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കേട്ടതൊക്കെ പറയാന്ന് പറഞ്ഞാൽ അത് തിന്മയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എന്താ? കഫ ബിൽ മർഇ ഇസ്ന അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടതൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഒരു തിന്മയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്. അവനെ തിന്മയായി മതിയാകും അവൻ കേട്ടതൊക്കെ പറയുക എന്നുള്ളത്. നമ്മൾ കേട്ടതൊക്കെ പറഞ്ഞ് അത് തിന്മയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏതൊരു കാര്യം ആരെ കുറിച്ച് പറഞ്ഞാലും യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ആരെ കുറിച്ച് ഒരു വാർത്ത ഒരാൾ പറഞ്ഞാൽ അത് കൃത്യമായി നമ്മൾ അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഏതെങ്കിലും പത്രം, ഏതെങ്കിലും ചാനൽ, ഏതെങ്കിലും മാസിക എന്തെങ്കിലും പറയുമ്പോഴേക്ക് നമ്മുടെ എതിരാളികളെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ ശത്രുക്കളെ കുറിച്ചാണ് പറയുന്നത്, നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത് എന്ന് കരുതി അങ്ങനെ നമ്മൾ നാവിനെ ആ രൂപത്തിൽ വിട്ട് എന്തും പറയുന്നൊരവസ്ഥ ഉണ്ടാകരുത്, ഒരിക്കലും ഉണ്ടാകരുത്. നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും, നമ്മുടെ എതിരാളികളായി കാണുന്ന ആളുകളാണെങ്കിൽ പോലും ഇല്ലാത്തത് അവരെ കുറിച്ച് പറയാൻ ഒരു ന്യായമില്ല, ഒരിക്കലുമില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹസൻ ബസ്ർ റഹിമഹുള്ള പറയാണ്, അൽ മുഅ്മിനു വഖാഫുൻ ഹത്താ യതബയ്യന. ഒരു സത്യവിശ്വാസി എടുത്തു ചാടി ഒന്നും പറയൂല, അവന് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷമല്ലാതെ. അത് സത്യവിശ്വാസിയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് നോക്കൂ. ബിഇസ മതിയതുർ റജുലി സഅമു. ബിഇസ മതിയതുർ റജുലി സഅമു. സഅമു എന്ന് പറഞ്ഞാൽ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന ഒരു കാര്യം എന്താ പറയുക, അവര് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആളുകൾ അത് പറയുന്നുണ്ട്, അങ്ങനെ അവർ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, അങ്ങനെ വർത്താനം പറയുന്നത് സഅമു എന്ന് പറയാം. റസൂല പറയാം, സഅമു എന്നുള്ളത് ഒരു മനുഷ്യന്റെ എത്ര മോശപ്പെട്ട വാഹനമാണ് സംസാരത്തിൽ. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവരിങ്ങനെ പറയുന്നുണ്ട് എന്നിങ്ങനെ സംസാരിക്കുക. അവരെ കുറിച്ച് റസൂല പറഞ്ഞ് അയാളുടെ വാഹനം വളരെ മോശം, അയാൾ കയറിയിട്ടുള്ള ആ വാഹനം വളരെ മോശമാണ്, റസൂല ആലങ്കാരികമായി പ്രയോഗിച്ചതാണ്. ഒരിക്കലും നമ്മൾ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഇവരൊക്കെ അവരൊക്കെ അങ്ങനെ പറയുന്നുണ്ട് എന്ന അടിസ്ഥാനത്തിൽ വാക്കുകളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാന്നുള്ളത് ശരിയല്ല, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വെറുതെ കേട്ടതും കണ്ടതും അല്ലെങ്കിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ കൃത്യമായ അടിസ്ഥാനമില്ലാതെ കൃത്യമായ സോഴ്സിൽ നിന്ന് കിട്ടാത്ത ഊഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ഒരു കേവല ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള സംസാരങ്ങൾ ശക്തമായ രൂപത്തിൽ എതിർത്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്. അല്ലാഹു തആല മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നത് ഹറാമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വമൻ അൻവഹാത്ത്, അതുപോലെ തന്നെ അവകാശമുള്ളത് തടയുക, ഒരാൾക്ക് കൊടുക്കേണ്ടത് തടഞ്ഞു വെക്കുക, അതുപോലെ തന്നെ അവകാശമില്ലാത്തത് ചോദിച്ചു വാങ്ങുക, അതും അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വവഇദൽ ബനാത്ത്, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടുക, അത് അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. വഖരിഹ ലകും, അല്ലാഹു നിങ്ങൾക്ക് വെറുത്തിട്ടുണ്ട്. ഖീല വഖാൽ, ഖീല വഖാൽ എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കണ്ടതും കേട്ടതും പറയാം, കൃത്യമായ തെളിവില്ലാതെ പറയാം, അത് അല്ലാഹു വെറുത്തതാണ് നിങ്ങൾക്ക്. വഖസ്റത സുആൽ, ധാരാളമായി ചോദിക്കുന്നത് അല്ലാഹു വെറുത്തിട്ടുണ്ട്. വഇളഅത്തുൽ മാൽ, സമ്പത്ത് ദൂർത്തടിക്കുന്നത് അല്ലാഹു വെറുത്തിട്ടുണ്ട്. ഇവിടെ ഖീല വഖാൽ എന്താണെന്ന് കൃത്യമായി അറിയാതെ അതിനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞിടക്കുക, ഇന്നെ പറഞ്ഞിട്ടുണ്ട്, അയാള് പറഞ്ഞിട്ടുണ്ട്, ആ വർത്താനം അല്ലാഹു വെറുത്തതാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ മിണ്ടാതിരിക്കുക ഇത്തരം സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ചു നിൽക്കേണ്ട സന്ദർഭത്തിൽ പരസ്പരം തല്ലുകൂടുക എന്ന് പറഞ്ഞ ഒരിക്കലും അത് നല്ല കാര്യമല്ല നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ള പറഞ്ഞൊരു ഹദീസ് എന്താ, ആരെങ്കിലും മിണ്ടാതിരുന്നാൽ രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത്. ചില സന്ദർഭങ്ങളിൽ അങ്ങനെയാണ്, നമ്മൾ നാവിനെ അടക്കി വെക്കണം. നമ്മൾ എതിരാളികളായിരിക്കാം, ആദർശപരമായി വിയോജിപ്പുകളുണ്ടായേക്കാം, പക്ഷേ ഇല്ലാത്തത് പറയുന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ അമലുകളാണ് നഷ്ടപ്പെടുന്നത് എന്ന ബോധം നമുക്ക് ഉണ്ടാകണം. ചില സന്ദർഭത്തിൽ നമുക്ക് അഭിപ്രായം പറയേണ്ടി വരും, പക്ഷെ അവിടെ ഒരു അവധാനത, ഒരു സാവകാശം നമ്മൾ കാണിക്കണം. ആരെങ്കിലും എന്തെങ്കിലും ഒരു പത്രം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചാടിക്കയറി അഭിപ്രായം പറയേണ്ട ഒരു അവസ്ഥ ഒരു ആവശ്യം ഇവിടെ ഇല്ല. പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ച് ആവശ്യമല്ല. റസൂൽ എന്താ പറഞ്ഞത്, അവധാനത, സാവകാശം കാണിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ധൃതി കാണിക്കുക എന്നുള്ളത് ഷെയ്ത്താനിൽ നിന്നുള്ളതാണ്. ഇവിടെ നടക്കുന്ന എല്ലാ വിഷയത്തിലും നമ്മളൊക്കെ ഓരോ അഭിപ്രായം പറയണം എന്നുള്ളത് ഒരു കാര്യമല്ല. നമ്മളഭിപ്രായം പറയേണ്ടടുത്ത് വളരെ സൂക്ഷിച്ച് നമ്മൾ പറഞ്ഞാൽ മതി. എല്ലാ കാര്യത്തിലും ഇപ്പൊ ധാരാളമായി നടക്കുന്ന ചർച്ചകളാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ ആരോപണങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. നമ്മളൊക്കെ ഏത് ജാഹിലുകളും പത്രം വായിച്ചിട്ട് ഇങ്ങനെ അഭിപ്രായം പറയണം, അത്തരത്തിൽ അവര് ചില ഇസ്ലാമിന്റെ ശത്രുക്കൾ ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ തീവ്രവാദികളുടെ. അത് വെച്ചിട്ട് മറ്റുള്ളവരെ നോക്കണം, ഇയാളോ അയാൾക്ക് സാധ്യത ഉണ്ട്. ആ രൂപത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിൽ കയറുന്ന എത്ര ആളുകളുണ്ട്, അത്തരം ആളുകളെ അടുപ്പിക്കാത്ത അവസ്ഥ. അതൊക്കെ ദുൽമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അയാൾ നാവുകൊണ്ടും കൈകൊണ്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ആ രൂപത്തിൽ മനസ്സുകൊണ്ട് വെറുക്കുക എന്ന് പറഞ്ഞത് അതുപോലും തെറ്റാണ്, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ നാവിനെ നന്നായി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എല്ലാ സന്ദർഭത്തിലും പാലിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ നമ്മളത് സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മൾ അമലുകളാണ് നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എത്രത്തോളം ഐസിസിനെ കുറിച്ചാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഐസിസുകാർ വാലിമുകളാണ്, അതുപോലെ തന്നെ ഖവാരിജുകളാണ്, പഴച്ചവരാണ്, ഖവാരിജുകളെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഉലമാക്കൾ അത് വിശദീകരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരെ ഇഷ്ടപ്പെടുക പോലും മുസ്ലിമിന് അനുവദനീയമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അവരെ പോലും, അവരെ കുറിച്ച് പോലും നമ്മൾ ഇല്ലാത്തത് പറയാൻ പാടില്ലല്ലോ. ഇല്ലാത്തത് പറയാൻ ഒരാളെ കുറിച്ച് നമുക്ക് ന്യായമല്ല. അവരെ കുറിച്ച് ഇല്ലാത്തത് ഒരുപാട് പത്രമാധ്യമങ്ങൾ എഴുതി വിടുന്നുണ്ട് എന്നുള്ള സത്യമാണ്, ഒരു സംശയവുമില്ല. നമ്മൾ ആരെ കുറിച്ചും കൃത്യമായ സോഴ്സിൽ നിന്ന് കിട്ടാത്ത അല്ലെങ്കിൽ ധാരണയുടെ അല്ലെങ്കിൽ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർത്തമാനം ആരെ കുറിച്ചും പറയണ്ട. നമ്മൾ അവർ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ അമലുകൾ പൊളിച്ചു കളയുന്ന ഒരു വർത്തമാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞിട്ടുള്ള ഒരു എഴുത്ത് അതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തോട് ഒരു സഹോദരൻ ഇൽമിനെ സംബന്ധിച്ച് ചോദിച്ചു. അദ്ദേഹം പറയാൻ, നമ്മളൊക്കെ സൂക്ഷിക്കേണ്ട കാര്യമാണ്, ഇന്നലെ ഇൽമ കസീറുൻ, ഇൽമ ധാരാളമുണ്ട്, യബ്ന അഖി, എന്റെ സഹോദര പുത്ര, ഇൽമ ധാരാളമുണ്ട്. വലാകിൻ, എന്നിട്ട് അദ്ദേഹം പറയാൻ, ഇനിസ്തതഅത അൻ തൽഖല്ലാഹ അസ്സ വജല്ല ഖഫീഫ അല്ലാഹിരി മിൻ ദിമാഇൽ മുസ്ലിമീന വഅംവാലിഹിം. മുസ്ലിങ്ങളുടെ സമ്പത്ത്, മുസ്ലിങ്ങളുടെ രക്തം, അവരോടൊന്നൊരു ബാധ്യതയുമില്ലാതെ, അഥവാ മുസ്ലിമിന്റെ രക്തം അന്യായമായി ചിന്തുന്ന അവസ്ഥയല്ല, അവരുടെ സമ്പത്ത് കൊള്ളയെടുക്കുന്ന അവസ്ഥയല്ല, അങ്ങനെ നിനക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുമെങ്കിൽ, അതുപോലെ തന്നെ കാഫൽ ലിസാനി അൻ അഅറാദിഹിം, മുസ്ലിങ്ങളുടെ അഭിമാനത്തെ പിച്ചി ചീന്തുന്ന രൂപത്തിലുള്ള സംസാരത്തിൽ ഇതിനെ നാവിനേക്ക് പിടിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ, മുസ്ലിമിന്റെ ഇർദ് അഭിമാനം അത് ഇല്ലാതെയാക്കുന്ന രൂപത്തിലുള്ള സംസാരം എന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല. അതിനേക്ക് പറ്റുമെങ്കിൽ, ഖാമിസൽ ബത്നി മിൻ അംവാലിഹിം, മുസ്ലിമിന്റെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ട് വയറു നിറക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കാൻ, ഹറാമായതൊന്നും തിന്നാതിരിക്കുക, അങ്ങനെ എനിക്ക് പറ്റുമെങ്കിൽ, ലാസിമൽ ജമാഅതിഹിം, മുസ്ലിം ഉമ്മത്തിന്റെ ജമാഅത്തിന്റെ കൂടെ മുറുകെ നിലകൊള്ളാൻ എനിക്ക് സാധിക്കുമെങ്കിൽ, ഫഫ്അൽ, അങ്ങനെ ചെയ്തോ. അതാണ് അദ്ദേഹം കൊടുക്കുന്ന ഉപദേശം. നമ്മളിൽ നിന്ന് ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. തന്റെ സഹോദരന്റെ അഭിമാനം പിച്ചു ചൂതുന്ന, അവന്റെ സമ്പത്ത് അന്യായമായി കൈക്കലാക്കുന്ന, അവന്റെ രക്തം ചിന്തുന്ന ഒരു പ്രവർത്തനം നമ്മളിൽ നിന്ന് ഉണ്ടാകാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ചെയ്യുക എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നൽകുന്ന ഉപദേശം. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കൾ നടത്തുന്ന, അവരുടെ രഹസ്യ അജണ്ടയുടെ ഭാഗമായി ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി നടത്തുന്ന എല്ലാവിധ അവരുടെ തന്ത്രങ്ങളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.